2024 ഒക്ടോബർ 6 ഞായറാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്നും വായിക്കുന്നു. രാഹുൽ, ദുരന്തങ്ങൾ തുടർക്കഥ, പഠിക്കാതെ കേരളം. അരവിന്ദ് ബാബു എഴുതുന്നു. അനുയോജ്യമായ കാലാവസ്ഥയും മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങളുമൊക്കെയായി കേരളത്തിൽ ജീവിക്കാൻ വിദേശികൾ ഉൾപ്പെടെ കൊതിച്ചിരുന്നു എന്നത് സത്യമാണ്. എന്നാൽ ഇന്ന് അടിക്കടി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ കേരളത്തിന്റെ പൊതുജീവിതത്തെ തകിടം മറിക്കുകയാണ്. ഓരോ പ്രകൃതി ദുരന്തങ്ങളിലും ജനങ്ങളുടെ ജീവൻ നഷ്ടമായിട്ടും കേരളം ഇതിൽ നിന്നും പാഠം ഉൾക്കൊള്ളാതെയാണ് മുന്നോട്ട് പോകുന്നത്. 2019 ഓഗസ്റ്റ് 8 വയനാട് പുത്തുമലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ 58 വീടുകൾ പൂർണ്ണമായും 20-ലേറെ വീടുകൾ ഭാഗികമായും തകർന്നിരുന്നു. പുത്തുമലയിൽ നിന്ന് 2 കിലോമീറ്റർ മാത്രം അകലെയാണ് ഇപ്പോൾ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കയും ചൂരുൾമലയും. 59 പേരുടെ ജീവനെടുത്ത കവളപ്പാറ ദുരന്തത്തിന്റെയും 17 പേരുടെ ജീവനെടുത്ത പുത്തുമല ദുരന്തത്തിന്റെയും ഓർമ്മകൾക്ക് പൂർത്തിയാകുമ്പോഴുണ്ടായ ദുരന്തത്തിൽ മരണസംഖ്യ 403 ഉയർന്നു. അവിടുത്തെ മനുഷ്യർ ഇന്നോളം അധ്വാനിച്ചത് ജലമെടുക്കുകയും ചെയ്തു. ഇനിയും ഇതിലും വലിയ ദുരന്തത്തിന് കാതോർക്കാതെ അതിജീവന വഴി വെട്ടിത്തെളിക്കാൻ കേരളം ഒരുങ്ങേണ്ടതുണ്ട്. വേണ്ടത് കാലാവസ്ഥാ വ്യതിയാന വിശകലനം. ആഗോളതാപനത്തിന്റെ ഫലമായി ലോകമാകെയുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സംബന്ധിച്ച് അനേകായിരം റിപ്പോർട്ടുകളാണ് പൊതുമണ്ഡലത്തിലുള്ളത്. എന്നാൽ കേരളം ഈ പ്രതിഭാസത്തെപ്പറ്റി ശാസ്ത്രീയമായി പഠിക്കാൻ തയ്യാറാകുകയാണ് വേണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ മണ്ണിന്റെ ഘടന പരിശോധിച്ച് ഭൂവിഭാഗങ്ങളെ പലതരത്തിൽ തിരിച്ചാവണം ഭൂവിനിയോഗം ഉറപ്പാക്കേണ്ടത്. പ്രവചനാതീതമായ മഴയാണ് ഇക്കഴിഞ്ഞ മുണ്ടക്കൈ ദുരന്തത്തിലേക്ക് വഴിതെളിച്ചതെന്നാണ് ദുരന്ത വിശകലന വിദഗ്ധർ പറയുന്നത്. ഇത് മനസ്സിലാക്കി ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ വലിയ ദുരന്തത്തിന്റെ ആഘാതം കുറയ്ക്കാമായിരുന്നു. പ്രവചനങ്ങൾക്ക് അപ്പുറമുള്ള കാലാവസ്ഥാ വ്യതിയാനവും അശാസ്ത്രീയമായ ഭൂവിനിയോഗവും മറ്റു ഭരണ പാരിസ്ഥിതിക ഭൗമ പ്രത്യേകതകളെല്ലാം ഒത്തുചേർന്ന് സംജാതമായ അതിരൂക്ഷമായ പ്രകൃതി ദുരന്തങ്ങൾ കൂടിയാണ് കേരളം കടന്നു പോകുന്നത്. മനുഷ്യന്റെ പ്രകൃതിക്ക് മേലുള്ള കടന്നുകയറ്റം ഇത്തരത്തിൽ കൂടി വരുന്നത് വരും വർഷങ്ങളിലും ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാനുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. തടയേണ്ടത് പശ്ചിമഘട്ടത്തിന്റെ നാശം. കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ വെള്ളപ്പൊക്കത്തിൽ നിന്നും കരകയറാൻ ഒറ്റമൂലിയില്ല. പ്രകൃതി വിഭവങ്ങളുടെ അമിത ചൂഷണം കൊണ്ടുള്ള പശ്ചിമഘട്ടത്തിന്റെ നാശം തടയുന്നത് ഒരു പരിധിവരെ കേരളത്തിന് രക്ഷയായേക്കാം. 2010 മാർച്ചിൽ രൂപീകരിച്ച മാധവ് ഗാഡ്ഗിൽ സമിതി പശ്ചിമഘട്ടത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റിയും പ്രകൃതിക്ക് മേലുള്ള മനുഷ്യന്റെ കടന്നുകയറ്റത്തെപ്പറ്റിയും എടുത്തു പറഞ്ഞിരുന്നു. കസ്തൂരിരംഗൻ ഗാഡ്ഗിൽ റിപ്പോർട്ടുകൾ പശ്ചിമഘട്ടത്തിൽ വരുന്ന 44 ജില്ലകളിലെ 142 താലൂക്കുകളിൽ നിന്ന് 134 ലോല മേഖലകളാണ് സമിതി തിരിച്ചറിഞ്ഞത്. കേരളത്തിലെ 75 താലൂക്കുകളിൽ നിന്ന് 25 എണ്ണമാണ് പരിസ്ഥിതി ലോലമായി തിരിച്ചറിഞ്ഞത്. ഇവയൊന്നും പരിരക്ഷിക്കാനുള്ള നീക്കങ്ങൾ ഇനിയും ഉണ്ടായിട്ടില്ല. ക്വാറികളടക്കം നിയന്ത്രണമില്ലാതെ പ്രവർത്തിക്കുന്നതും നിയന്ത്രിക്കേണ്ടതുണ്ട്. എന്നാൽ ഇത് ജനങ്ങളുടെ സ്വാഭാവിക ജീവിതത്തെ ബാധിക്കാനും പാടില്ല. സുസ്ഥിരമായ വികസന നയങ്ങളിലൂടെ വേണം പ്രദേശത്തിന്റെ സംരക്ഷണം ഉറപ്പാക്കേണ്ടത്. ദുരന്ത മേഖലകൾ തിരിച്ചറിയണം. 2018 പ്രളയത്തിന് പിന്നാലെ സംസ്ഥാനത്തെ പ്രളയ സാധ്യതാ മേഖലകളുടെയും ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളുടെയും മൈക്രോ ലെവൽ മാപ്പിംഗ് നടത്തുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ദുരന്ത നിവാരണ അതോറിറ്റി പ്രാഥമിക തല മാപ്പിംഗ് നടത്തിയിരുന്നു. മൈക്രോ മാപ്പിംഗിനായി കേന്ദ്ര ജല കമ്മീഷനോട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആവശ്യപ്പെടുകയുമുണ്ടായി. എന്നാൽ ഇതെങ്ങും എത്തിയിട്ടില്ല. രാജ്യത്ത് 75% പ്രദേശങ്ങളിലും പ്രളയ സാധ്യതയുണ്ട്. എന്നാൽ 25% പ്രദേശങ്ങളിൽ മാത്രമേ പ്രളയ മുന്നറിയിപ്പ് സംവിധാനമുള്ളൂവെന്ന് ഡൽഹിയിലെ ഗവേഷക സ്ഥാപനമായ കൗൺസിൽ ഓഫ് എൻജി എൻവയൺമെന്റ് ആൻഡ് വാട്ടറിന്റെ റിപ്പോർട്ടിലും വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. നൂതന സംവിധാനങ്ങളും സാങ്കേതിക വിദ്യയുടെയും സഹായത്തോടെ പഠനം നടത്തി കേരളത്തിലെ ദുരന്ത മേഖലകൾ തിരിച്ചറിയണമെന്ന പ്രാഥമിക കർത്തവ്യം ഭരണകൂടങ്ങൾ നിർവഹിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. വേണ്ടത് കൃത്യമായ പദ്ധതികൾ. വർഷകാലങ്ങളിൽ പശ്ചിമഘട്ട മലനിരകളിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി മണ്ണിടിച്ചിലുകൾ സാധാരണമാണ്. ഇതിന് വേണ്ടത് കൃത്യമായ മുന്നറിയിപ്പ് സംവിധാനമാണ്. അതിനൊപ്പം ആളുകളെ ദുരന്ത സ്ഥലത്തു നിന്ന് മാറ്റിപ്പാർപ്പിക്കാനുള്ള പദ്ധതിയും ഉണ്ടാകണം. മഴ നിർത്താതെ പെയ്താൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഏത് നഗരവും വെള്ളത്തിലടിയിലാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും ശാസ്ത്ര സ്ഥാപനങ്ങളുടെയും പുതിയ അറിവുകളുടെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും സഹായത്തോടെ കാലഘട്ടത്തിന് അനുയോജ്യമായ ദുരന്ത ലഘൂകരണം സംവിധാനങ്ങൾ ഉണ്ടാകണം. കാലാവസ്ഥാ പ്രവചനങ്ങളും നീരൊഴുക്കും മണ്ണിടിച്ചിൽ സാധ്യതയും ഉൾപ്പെടെയുള്ള വിവരങ്ങളും തത്സമയം അതാത് പ്രദേശങ്ങളിൽ എത്തിക്കാനുള്ള നെറ്റ്വർക്ക് സംവിധാനവും ഒരുക്കണം. കാലാവസ്ഥാ വകുപ്പ്, ദുരന്ത നിവാരണ അതോറിറ്റി, പഠന ഗവേഷണ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, റവന്യൂ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സാമൂഹ്യ സംഘടനകൾ, കാർഷിക ക്ലബ്ബുകൾ എന്നിവയൊക്കെ ഈ ശൃംഖലയുടെ ഭാഗമാകാം. ജലം, ഭൂമി, കാലാവസ്ഥ, വനം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും ഏകോപനവും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനവും ഉറപ്പാക്കണം. പഠന ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള കണ്ടെത്തലുകളും നിർദ്ദേശങ്ങളും താഴെത്തട്ടിൽ എത്താനും നടപ്പാക്കാനും ഉള്ള ക്രിയാത്മകമായ നടപടികൾ ഉണ്ടാകണം. വാർഡ് തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള വിവിധ ഘട്ടങ്ങളിൽ ഇവ നിരീക്ഷിക്കാനും ഉറപ്പുവരുത്താനുമുള്ള കമ്മിറ്റികൾ രൂപീകരിക്കുന്നതും വരും കാലങ്ങളിലേക്കും പ്രയോജനകരമാകും.